ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
இரண்டாவது சில சோதனை எங்களுடைய சமாதானம் வரையணும். பிரணவத்தை குறித்தான பறவைகள் பதினாறாம் தமிழகத்தில் ஏதத்யேவாட்சரம் பிரம்மம், ஏதத்யேவாட்சரம் பரம், ஏதத்யேவாட்சரம் ஞாத்வா யோ யதிச்சதி தஸ்ய தத். ஏதத் ஹி, ஏதத் ஹி என்றால் விதத்தி என்றால் ஏவ அக்ஷரம் பிரம்ம. ஏதத் ஹி ஏவ அக்ஷரம் பரம், ஏதத் ஹி ஏவ அக்ஷரம் ஞாத்வா யஹ யத் இச்சதி தஸ்ய தத். ஏதத்யேவாட்சரம் பிரம்ம, ஏதத்யேவாட்சரம் பரம், ஏதத்யேவாட்சரம் ஞாத்வா யோ யத் இச்சதி தஸ்ய தத். அதஹ ஏதத் ஹி ஏவ அக்ஷரம் பிரம்ம பரம். வேதங்களில் ஓம் நிச்சயத்தை சொல்லணும். நீ எந்தாலும் சோதித்தது சோதித்தது ஆத்மாவினை குறிச்சு, மரணசேஷம் உள்ள ஆத்மாவினை சம்மத் எந்தாலும் நான் ஒரு வார்த்தையில் மறுபடி வரேன். ஓம் அதனை விசீகரிக்காது. ஏதோ அக்ஷரம், அக்ஷரம் பிரம்மம், அக்ஷரம் பிரம்மம் அபரம், அபரம் பிரம்மம் அதாவது அக்ஷரம் பிரம்மம். அக்ஷரம் நசிக்கின்றது, அக்ஷரம் நசிக்காத்தது, அக்ஷரம் பிரம்மம் இது என்ன, அக்ஷரம் பிரம்மம் பரம் பிரம்மம் இது என்ன, அக்ஷரம் பிரம்மம் பிரம்மத்தின் விசேஷமாக பரமிக்கணும். அக்ஷரம் ஏத அக்ஷரம் இல்லை பிரம்மம், ஈ அக்ஷரம் தண்ணியா பிரம்மம் அதனும் நினைக்கணும். ஏதோ ஏவ அக்ஷரம் பிரம்மம் இது என்ன, அக்ஷர பிரம்மம் பரபிரம்மம் ஏது தேவாட்சரம் பரம் இது என்ன, அக்ஷரம் பரம் பரபிரம்மம் அபரபிரம்மமாயிருக்கின்றதும் பரபிரம்மமாயிருக்கின்றதும் இது தான். ஓம் என்ன சப்தம் கொண்டு எங்கினோ பரையுன்னது ஆ பிரம்மம் பரபிரம்மமாயிட்டும் அக்ஷர பிரம்மமாயிருக்கும் அகரபிரம்மமாயிருக்கும் பரபிரம்மம் என்று வரும்போது அங்கீத அனுசரித்து சச்சிதானந்த ஸ்வரூபமான பரமாத்மா முருகாதீனாயிருக்கின்ற பரமாத்மா அதனால் பரபிரம்மம் வரும். அகரபிரம்மம் வரும்போது ஹிரண்யகர் சோபாதீனாயிருக்கின்ற பரபிரம்மம் சஷ்டி ஸ்திரி சம்ஹார கிருத்தியங்கள் எல்லாம் நடத்தி இருக்கின்ற பரபிரம்மத்திலே அபரபிரம்மம் வரும், அது ஹிரண்யகர் பலனும் வரும். ஆ பரபிரம்மத்தை மாயாவல்ல உபாதியை சீகரித்து கொண்டு ஆ பரபிரம்மம் தன்னை நிறைய கர்ப்பம் என்ன அவசியை பிராபிக்கணும்னா பரமையினால் சகுணேஸ்வரன் என்ன பிற சால பிரகாரம் மற்றவங்க குணேஸ்வரன் இது சகுணேஸ்வரன் அங்கே ஆ பரபிரம்மத்தில் சகுணபாவம் அதனோட நிறைய கர்ப்பங்கள் வரையும் தயோர்ஹி பிரதீகம் ஏகதக்ஷம். தயோர்ஹி ரெண்டு பேருடையும் பரபிரம்மத்தின்றையும் அபரபிரம்மத்தின்றையும் பிரதீகம் பிரதீகமான ஏகதக்ஷம் ஈ அக்ஷரம் அக்ஷரம் என்று பறையின காரணம் அக்ஷரங்கள் அறுப்பு கொடுக்க ஈ அக்ஷரம் என்று பறையின ஓம் என்று பறையின அக்ஷரம் பிரதீகமான ஓமின் அக்ஷரம் சப்தத்தின் அக்ஷரம் உங்களுக்கு ஒரு சப்தம் நசிக்கும் நாள் என்றும் அந்த அக்ஷரம் ചെറുതരാൻ കാരണം വൈദികന്മാർ ശബ്ദത്തെ നിത്യമായിട്ടാണ് സ്വീകരിക്കുന്നത്, നശിക്കുന്നില്ലെന്നാണ്. അതാണ് അനക്ഷരം എന്ന് പറയുന്നത്. അദ്വൈതമനുസരിച്ച് ശബ്ദം നശിക്കുന്നതാണ് അക്ഷരമാണ്. പക്ഷെ എന്നാണ് അക്ഷരം വരാതുകൊണ്ട് അതിന്റെ വാക്യമായിരിക്കുന്ന ബ്രഹ്മം അത് നശിക്കാത്തതാണ്. ഓം ശബ്ദത്തിന്റെ വാക്യമായിരിക്കുന്ന ബ്രഹ്മം ഒരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ട് ആ ബ്രഹ്മത്തിന്റെ വാചകമായതുകൊണ്ട് അതിന് ബ്രഹ്മത്തെ പോലെ തന്നെ അക്ഷരം എന്ന് പറയും. ബ്രഹ്മം അക്ഷരമാണ്, അക്ഷരം നാശം അത് സംഭവിക്കാത്തതാണ്. അതുകൊണ്ട് അതിന്റെ വാചകമായിരിക്കുന്ന ഓം അക്ഷരമാണ്. ഏത് ദൈവ അക്ഷരം ജ്ഞാത്വ ഉപാസ്യ ബ്രഹ്മേദി, ഈ അക്ഷരത്തെ ജ്ഞാത്വ സാക്ഷാത്കരിച്ചിട്ട് ഉപാസ്യ ഉപാസിച്ചിട്ട് എങ്ങനെ ബ്രഹ്മേദി അഹം ബ്രഹ്മ ഇതി ഞാൻ തന്നെ ബ്രഹ്മ പരമാത്മാവ് എന്നിങ്ങനെ സാക്ഷാത്കരിച്ചിട്ടല്ലെങ്കിൽ ഉപാസിച്ചിട്ട് ഇനി ജ്ഞാത്വ ഉപാസ്യ എന്ന് പറയുന്ന പ്രത്യേകം പറയുന്നത് നേരത്തെ പറഞ്ഞു. അതും അവരും അപരബ്രഹ്മത്തെ ജ്ഞാത്വ പറഞ്ഞു, അപരബ്രഹ്മത്തെ ഉപാസിച്ചിട്ട് പരബ്രഹ്മത്തെ ജ്ഞാത്വ പറഞ്ഞു. പരബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ്, അപരബ്രഹ്മത്തെക്കുറിച്ച് ഉപാസം, ബ്രഹ്മഗർഭനെ ഉപാസിച്ചിട്ട് പരബ്രഹ്മത്തെ അറിഞ്ഞിട്ട് ബ്രഹ്മഗർഭനെ ഉപാസിക്കുന്നു, പരബ്രഹ്മത്തെ അറിയുന്നു. പരം അല്ലാത്തത് അവരം, പരം അവരം, പരബ്രഹ്മത്തെ ഉപാസിക്കുന്നില്ല. ഉപാസനല്ല അപരബ്രഹ്മത്തെയാണ്. സ്വാഭാവികമായവങ്ങളും ഉപാസിക്കാൻ പറ്റും, ധ്യാനിക്കാൻ പറ്റും. നിരുപാധികമായവങ്ങളും ഉപാസിക്കാൻ പറ്റത്തില്ല. അതിന് അദ്വൈത മതമനുസരിച്ച് അതിനെ അറിയാനേ പറ്റും, അല്ല അവനെ ഉപാസിക്കാൻ പറ്റത്തില്ല. അവനെ ഉപാസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി വേണം, അല്ല അവനെ ഉപാസിക്കും. വിഷ്ണുവിനെ ധ്യാനിക്കുന്നു, വിഷ്ണുവിന്റെ രൂപം അതൊരു ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് വിഷ്ണുവിനെ ധ്യാനിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഉപാധി അവരുടെ ധ്യാനം നടക്കും. ഒരു ആലംബം വേണം. നിരുപാധിയമായിരിക്കുന്ന പരബ്രഹ്മത്തെ എങ്ങനെ ധ്യാനിക്കും? എന്ത് എന്തെന്ന് മനസ്സിൽ എന്ത് ആലംബനത്തെ സ്വീകരിച്ചുകൊണ്ട് ധ്യാനിക്കും? കഴിയത്തില്ല. അതുകൊണ്ട് അതിനെ ഞാത്വ അതിനെ അറിഞ്ഞിട്ട് എന്ന് പറയുന്നു. അതിനെ അറിയാതെ അതിനെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം അതിനെ നേടിയിട്ട് എന്നാണ്. അവനെ വിഷയമായിട്ട് അറിയാൻ കഴിയത്തില്ല. ആ നിർബാധമായ പരബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം അവനെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അനുജാത്വ എന്ന് പറയുന്നു. ആ നിർബാധികമായ പരബ്രഹ്മത്തെ തന്നെയാണ് സ്വാഭാവികമായിട്ട് ജീവഭാവത്തിലും എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. അനിർബാധികമായ പരബ്രഹ്മത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ ഫലം അനുഭവിക്കുന്നവനാണ് എന്നിങ്ങനെ ശരീരവുമായി ബന്ധപ്പെട്ട ചിന്തകൾ, അന്ധകരണവുമായി ബന്ധപ്പെട്ട ചിന്തകളെല്ലാം വരുന്നു. ഇതിന് ഇതൊന്നുമില്ലാത്ത നേതി നേതി എന്നിങ്ങനെയെല്ലാം നിഷേധിച്ചിട്ട് അല്ലെങ്കിൽ കേവലമായ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നിങ്ങനെ അതിനെ ധരിക്കുന്നത്, അതിന്റെ യാഥാർത്ഥ്യത്തെ ധരിക്കുന്നത് ജ്ഞാനം ജ്ഞാത്വ. അങ്ങനെ ജീവാത്മ പരമാത്മ ഏക ഭാവത്തിൽ ഗ്രഹിക്കുന്നത് തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങളാണ്. അങ്ങനെ അറിയുന്നത് ജ്ഞാനം, ഗുണങ്ങളോടുകൂടി ചേർത്താണ് ധ്യാനിക്കുന്ന ഉപാസന. ഇങ്ങനേതാണ് ഓരോ ആഗ്രഹിക്കുന്നത്? യഹ എലിച്ചതി, ഇങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നതിന് പരബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം, അങ്ങനെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവന് അപരബ്രഹ്മ പ്രാപ്തി. പരം അപരം വാ സസ്യ സദ്ഭവതി, പരമാണോ അപരമാണോ എന്താണോ അവന് വേണ്ടത് സസ്യ സദ്ഭവന അവന് അത് കിട്ടുന്നു. പരം ജീവ് ജാതവ്യം, പരബ്രഹ്മമാണെങ്കിൽ അറിയാം സാക്ഷാത്കരിക്കുന്നു. അപരം ജീവ് പ്രാപ്തവ്യം, അപരബ്രഹ്മമാണെങ്കിൽ പ്രാപിക്കണം. രണ്ടും തമ്മിലെ വ്യത്യാസം, ഉപാസനയും ഞാനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ചെറിയ വാചകങ്ങൾ, പരം ജീവ് ജാതവ്യം അറിയുന്നത് ഞാൻ, ധ്യാനിക്കുന്നത് ഉപാസന, അപരം ജീവ് പ്രാപ്തവ്യം. ഉപാസകൻ അവരെ പ്രാപിക്കുന്നു, പ്രാപിക്കുന്ന വെച്ചാൽ ഉപാസിക്കുന്ന സമയത്ത് ഞാൻ ജീവനാണ്, അത് തനിക്ക് പ്രാപ്തനായിരിക്കുന്ന ഈശ്വരനാണ്. അപ്പൊ അവിടെ ഭേദഭാവനയാണ്. ഭേദഭാവനയോടുകൂടിയുള്ള ഉപാസന എന്ന് പറയുന്നു. ആ ഭേദഭാവനയോടുകൂടിയുള്ള ഭേദഭാവനയുടെ ഉപാസന തുടക്കം കുറിക്കുന്ന ഭേദഭാവനയാണ്. ജ്ഞാനത്തിന് ഭേദഭാവന ഒരിടത്തുണ്ട്. അവിടെ ജീവ ബ്രഹ്മയിൽ എന്നുള്ള ജ്ഞാനമാണ് അതിനുണ്ടാകുന്നത്. മറ്റടുത്ത് അങ്ങനെയല്ല. ഹിരണ്യഗർഭന ഉപാസ്യാനും അണിമാവേശികളോടുകൂടിയിരിക്കുന്ന ഹിരണ്യഗർഭൻ, അഹരണിഗർഭൻ താനാണെന്ന് വാസിച്ചാലും താനിപ്പോ ജീവഭാവത്തിലിരിക്കുന്നു. അണിമാവേശികളോടുകൂടിയിരിക്കുന്ന ഹിരണ്യഗർഭനെ എനിക്ക് പ്രാപിക്കണം, ഇതെനിക്കതായി തീരണം എന്ന് പറഞ്ഞ് ധ്യാനിക്കുകയാണ്. അവനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ധ്യാനിക്കുന്നവന് ആ ഹിരണ്യഗർഭ സ്ഥാനത്തെ പ്രാപിക്കേണ്ടി വരും. ഹിരണ്യഗർഭ പദവിയെ പ്രാപിക്കേണ്ടി വരും. പ്രാപിക്കുന്നതിന് ഇങ്ങനെ വ്യത്യാസം എന്താണ്? നമ്മൾ ഒന്നും ചർച്ചയിട്ടുള്ളതാണ്. പ്രാപിക്കുന്നവൻ മരണസമയത്ത് ഈ ശരീരത്തെ വിട്ടുപോകുന്നു. ആ ജീവൻ സഞ്ചരിക്കുന്നു, ശരീരം ബ്രഹ്മലോകത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഉത്തരായന മാർഗമൊന്നുമില്ല. അതാണ് പ്രാപ്തവ്യം. യാത്രയിലൂടെ എത്തിച്ചേരുന്ന മറ്റൊരു സ്ഥലമുണ്ട് ഉപാസകൻ, സകല ബ്രഹ്മോപാസകൻ, ബ്രഹ്മോപാസകന് അല്ലെങ്കിൽ വേറെ ഏത് ദൈവഭാവത്തിൽ ഈശ്വരന്റെ ഉപാസ്ഥാനം, വിഷ്ണുവായിട്ടോ ശിവനായിട്ടോ ദേവിയായിട്ടോ എങ്ങനെ ഉപാസ്ഥാനം, ജീവന് ഗതിയുണ്ട്, ഉത്ക്രമണവും. അതുകൊണ്ട് നാടകമല്ല, പ്രാപ്തവ്യമാണ്. അസുഖം പരബ്രഹ്മത്തെയാണെങ്കിലോ അതിനെങ്ങനെ ഉപാസിക്കാൻ പറ്റത്തില്ല, അന്യമായി ഉപാസിക്കാൻ പറ്റത്തില്ല. കാരണം അതെന്റെ സ്വരൂപമാണ്. തന്റെ സ്വരൂപമായിരിക്കുന്നതിന് അന്യമാക്കാൻ പറ്റത്തില്ല. അന്യമാക്കില്ല അത് സകല ഉപാസനവും. പിന്നെ അവിടെ പ്രാപിക്കാനൊന്നുമില്ല. അജ്ഞാനം മാറുക അത്രയേ ഉള്ളൂ. അജ്ഞാനത്തെ നശിപ്പിക്കും. അജ്ഞാനം നശിക്കുക, പരമാർത്ഥത്തിൽ ഇല്ലാത്തതായ ഈ സംസാര ബന്ധത്തെ ഉണ്ടാക്കി കാണിക്കുന്ന അജ്ഞാനം, അതല്ലവരുടെ വിനിയോഗം. പെട്ടെന്ന് അസത്തന്നെ നിർവഹിക്കാൻ കഴിയാത്തതാണ്. അതിനുള്ള അജ്ഞാനത്തെ ജ്ഞാനപ്രകാശം കൊണ്ട് അജ്ഞാനം ഇല്ലാതാണ്. അത്രയേ ഉള്ളൂ. അവിടെ ജ്ഞാനം പോലും അത്രയും സഹായിക്കുന്നുള്ളൂ. ഒരു വസ്തുവിനെ അറിയുന്നതിനാ പരബ്രഹ്മത്തെ ജ്ഞാനവിഷയമാക്കി അറിയാൻ കഴിയുന്നില്ല. മറ്റേ ജ്ഞാനത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം അതിനെ ഞാൻ അംഗീകരിക്കുന്നത്. പിന്നെ ശേഷിക്കുന്ന എന്താണ്? സ്വയം പ്രകാശിക്കുന്ന ആത്മാവാണ് ജ്ഞാതവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ അന്യമായി ഉപാസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ ഉപാസനയില്ല. അവിടെ സംസാരം കട്ടിലമാണ്. ആ കട്ടിലമായ സംസാരം നിശേഷം നശിക്കുന്നു. ആത്യന്തികമായ സംസാരം നിവർത്തിക്കുന്നു. പിന്നെ ജീവൻ എന്നുള്ളൊരു വേറെ ഭാവമില്ല. ഉപാസക ഭാവമില്ല. പ്രാപിക്കേണ്ട ലോകങ്ങളൊന്നുമില്ല. പ്രാപിക്കേണ്ട സ്ഥാനമില്ല. കേവല അദ്വൈത ഭാവം. അതുകൊണ്ട് അവിടെ ജീവന് ഗമനമില്ല. ഗമനാഗമനങ്ങളൊന്നുമില്ല. ഏത് സമയമാണോ അവന്റെ ഉള്ളിന്റെ ഉത്തരം ഞാൻ ഉണ്ടാകുന്നത്, ആ ഞാൻ ഉണ്ടാകുന്നതോടുകൂടി അയാൾ മുക്തനായി കഴിഞ്ഞു. പിന്നെ ബന്ധനമില്ല. പിന്നെ വേറെ പ്രാപ്തി സ്ഥാനങ്ങളൊന്നും ഇവിടെ പറയുന്ന യാമ്യം പദ യമന്റെ സ്ഥാനം എന്ന് പറഞ്ഞു ഹിരണ്യഗർഭന്റെ സ്ഥാനം, ഇത്തരം സ്ഥലങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല. ജീവനുത്ക്രമണമില്ല. അതാണ് ഇത് രണ്ടും നിർവഹിച്ചു പറഞ്ഞത്. ഒന്നും ജാതകവും മറ്റൊരു പ്രാർത്ഥനയുമാണ്. ദൈവം എന്ന് അദ്വൈതം എന്നും പറയുന്ന ഈ രണ്ട് ദർശനങ്ങളും ഈ രണ്ടെണ്ണത്തിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. പ്രാപ്തവും ദൈവം എന്ന് പറയുമ്പോൾ അവിടെ പ്രാപ്തിയുമായി എന്തെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ദൈവം വരുത്തണം. അപ്പൊ അദ്വൈതത്തിൽ തന്നെ ഈ ദൈവത്തെ അംഗീകരിച്ചിരിക്കും എന്നാണ് പ്രാപ്തമെന്ന് പറഞ്ഞത്. അപ്പൊ ഏത് ദേവതകളെ ഉപാസിക്കുക, ദൈവത ഉപാസനകളിലെല്ലാം അവിടെ ഭേദഭാവം വരുന്നുണ്ട്. ആ ഭേദഭാവം വരുന്നുണ്ട്. പിന്നെ അവിടെ പ്രാപ്തവ്യ സ്ഥാനമുണ്ട്, പ്രാപിക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഭേദഭാവനയോടുകൂടി ഉപാസനയില്ല, തത്വജ്ഞാനത്തിന്. അതിന് ഞാനൊരു ഉപാസനം അഭേദഭാവനയിലാണ് ഉപാസിക്കുന്നതെങ്കിൽ അയാൾ കഴിയുന്ന ഉപാസനയിൽ നിന്നും വിട്ട് ആ ജ്ഞാനത്തിലെത്തിച്ചേരും. ഉപാസനമാർഗം വിട്ടിട്ട് ആ സൈപൂർണ്ണ ജ്ഞാനത്തിലെത്തിച്ചേരും. ഒരാൾ ഉപാസനയിൽ തന്നെ തുടങ്ങിയിരിക്കട്ടെ ഭേദഭാവനയോടുകൂടി. ഉപാസന പുരോഗമിക്കുന്നതിനനുസരിച്ച് അയാളുടെ ആ ഭേദഭാവന നശിച്ച് അയാളുടെ അദ്വൈതഭാവത്തിൽ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുമ്പോൾ എത്തിച്ചേരുവാണെങ്കിൽ പിന്നീട് അയാൾ ഇവിടെ പ്രാണനം ഉത്പാദിക്കുന്നില്ല. അശയവും ഭേദഭാവനയും കൂടി ഉപാസന തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ മരണശേഷം ജീവനോ കർമ്മമോ ഉണ്ടാവും. അതുകൊണ്ട് ചിലരെല്ലാം ഭേദഭാവനയും ഉപാസന തുടങ്ങി ഇവിടെ പറയുന്ന അദ്ദേഹം ജ്ഞാനത്തിന് അവർ അവസാനിപ്പിക്കുന്നു, അങ്ങനെ അവസാനിപ്പിക്കുന്നതായി പറയുന്നുണ്ട്. എന്തായാലും ഇത് രണ്ടും അദ്വൈതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഉപാസനയുണ്ട്, അവിടെ ജീവൻ ഉത്ക്രമണമുണ്ട്. ജ്ഞാനമാണെങ്കിൽ അവിടെ ജീവൻ ഉത്ക്രമണമില്ല, അവിടെ മുക്തി സംഭവിക്കുന്നു. പക്ഷെ അതിനുള്ള വ്യത്യാസം എന്താണ്? അതിനുള്ള ജ്ഞാനാധികാരികൾ വളരെ വിരളം, ഉപാസനാധികാരികളാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ രണ്ടുമുള്ള വ്യത്യാസം. അതുകൊണ്ടിവിടെ സ്വീകരിച്ചു പരന്തേ ജ്ഞാതവ്യം അപരന്തേ പ്രാപ്തം. ഇതെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. അദ്വൈതത്തിൽ എങ്ങനെ ദൈവത്തെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും നമ്മൾ ഈ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കാം. സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്നതിന് ദൈവത്തിന് പലതവണയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അദ്വൈതം ദൈവം തമ്മിൽ യാതൊരു വിരോധമുണ്ട്. ദൈവത്തിന് അദ്വൈതത്തിന് കൊള്ളാൻ വയ്യാത്ത ഒന്നല്ല ദൈവം എന്ന് പറയുന്നത്. അത് അദ്വൈതത്തിന്റെ അദ്വൈതത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നാണ്. ദൈവത്തിന് വിരോധമായിട്ടുള്ള ഒന്നല്ല ദൈവം. അപ്പൊ അതിനും പറയുന്നുണ്ട്, അങ്ങനെ പ്രാപ്തവുമായ ഒരു ദേവനെ കുറിച്ച് അവിടെയും പറയുന്നുണ്ട്, ജ്ഞാതവുമായ ഒരു ദേവനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് ആ ദൈവത്തെ ഉൾക്കൊള്ളാം, അർത്ഥത്തില്ല. അത് രണ്ടുതമ്മിന്റെ വ്യത്യാസം. ആ ദൈവത്തിന് ദൈവത്തെ ഉൾക്കൊള്ളാം, പക്ഷേ ദൈവത്തിന് അദ്വൈതത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ദൈവത്തെ നിൽക്കുന്നിടത്തോളം കാലം അസുരാൾക്ക് അദ്വൈതത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ ഉൾക്കൊള്ളാം. രണ്ടും തമ്മിൽ വിരോധം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രണ്ടും പറയുന്നു. എവിടെയെല്ലാം ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു, അവിടെ ഉപാസനയെ കുറിച്ചും പറയുന്നു. കാരണം ഭിന്ന അധികാരികൾക്ക് ഇതെല്ലാം ആവശ്യമാണ്. ജ്ഞാനത്തെ കുറിച്ച് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസനയ്ക്ക് അധികാരികൾ ആയിട്ടുള്ളവർക്ക് പ്രയോജനപ്പെടത്തില്ല. അതുകൊണ്ട് ജ്ഞാനത്തെ കുറിച്ച് പറയുന്ന എല്ലാ പ്രകടനങ്ങളും എല്ലാ ഉപനിഷത്തുകളിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉപാസനയെ കുറിച്ചും പറയും. ഭേദഭാവനയോടുകൂടിയുള്ള ഉപാസന, ആ ഉപാസനയും തന്നെ മുഴുവനാണ് അദ്വൈത മതമനുസരിച്ച് പ്രാപ്തവുമാണ് ഫലം. അപ്പൊ ആ പ്രാപ്തവുമായ ഫലം ഹിരണ്യഗർഭസ്ഥാനമാണെങ്കിൽ അയാൾക്ക് അവിടെവെച്ച് ജ്ഞാനം ഉണ്ടാവുന്നു, മോക്ഷം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഉപാസന മാർഗത്തിൽ കൂടി ജീവിത മാർഗത്തിൽ കൂടി പോകുന്നവനും മരണശേഷം ബ്രഹ്മലോകത്തിൽ വെച്ച് മുക്തി എന്നാണ് പറയുന്നത്. ആ സ്വയം ജ്ഞാനമാണ് അത് ഈ ലോകത്തിൽ വെച്ചല്ല മുക്തിയാണ്. രണ്ടും തമ്മിലെ വ്യത്യാസം എന്തർത്ഥം? ഏതും ഏതാണ് ഓംകാരം തന്നെയാണ് അക്ഷരം ബ്രഹ്മ, അപരബ്രഹ്മമായിരിക്കുന്നത്. ഏതദ്ദേവ ഈ ഓംകാരം തന്നെയാണ് പരം അക്ഷരം, പരംബ്രഹ്മമായിരിക്കുന്നത്. ഏതദ്ദേവ അക്ഷരം ഈ അക്ഷരബ്രഹ്മത്തെ ജ്ഞാത്വ ഉപാസിച്ചിട്ട് യഹ യതിച്ഛതി ഒരുവൻ ഏതാഗ്രഹിക്കുന്നുവോ തസ്യ തത് അവനാത് ലഭിക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പരബ്രഹ്മത്തെ അറിയുന്നു, അപരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഏതാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലാക്കും. ഏ യതിച്ഛതി ഒരുവൻ ഏതെന്ന് ആഗ്രഹിക്കുന്നുവോ എന്ന് പറഞ്ഞത് ഏത് എന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു പരബ്രഹ്മമാണെങ്കിൽ അറിയുന്നു, അപരബ്രഹ്മമാണെങ്കിൽ പ്രാപിക്കുന്നു എന്നാണ്. അടുത്ത് ഏതം ആനന്ദനം ശ്രേഷ്ഠം, ഏതദാനന്ദനം പരം, ഏതദാനന്ദനം ജ്ഞാത്വ ബ്രഹ്മലോകേ മഹീയത. ഏത് ആനന്ദനം ശ്രേഷ്ഠം, ഏത് ആനന്ദനം പരം, ഏത് ആനന്ദനം ജ്ഞാത്വ ബ്രഹ്മലോകെ മഹീയത്തെ. ബ്രഹ്മലോകെ മഹീയത്തെ ഏതദാനന്ദനം ശ്രേഷ്ഠം, ഏതദാനന്ദനം പരം, ഏതദാനന്ദനം ജ്ഞാത്വ ബ്രഹ്മലോകെ മഹീയത്തെ. ഏതേവം അതേവ ഏത ഏതേവം ഇപ്രകാരം ആയിരിക്കുന്നതിനാൽ അതേവ അതുകൊണ്ട് തന്നെ. ഏതദ് ബ്രഹ്മപ്രാപ്യാനന്ദനാണാം ശ്രേഷ്ഠം, തമ. ഇത് ഈ ഓം ഏതൊക്കെയോ ബ്രഹ്മപ്രാപ്തി ആലംബനാണ്, ബ്രഹ്മപ്രാപ്തിക്കുള്ള ആലംബനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ്. അവരത് പ്രശസ്തം, ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതാണ്. ബ്രഹ്മപ്രാപ്തിക്കുള്ള ആലംബനങ്ങൾ ഒരുപാടുണ്ട്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ഓം. ഏതൊരാലംബനം പരം അപരം പരാപര ബ്രഹ്മവിഷയത്വമാണ്. ഏതൊരാലംബനം പരം, അവിടെ അപരം എന്നുള്ള ഭാഷകാരം ചേർത്തു സന്ദർഭമനുസരിച്ച്. വിച്ഛതി സസ്യത്ത് എന്ന് മറ്റും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പറയുന്നു ഈ ആലംബനം തന്നെയാണ്, ഓം തന്നെയാണ് പരവും അപരവും. എന്തുകൊണ്ട് പരാപര ബ്രഹ്മ വിഷയത്വം? പരാപര ബ്രഹ്മം രണ്ടു രണ്ട് വിഷയമാണ്. ഓം എന്ന് പറയുന്നുണ്ട് പരബ്രഹ്മത്തെ ഗ്രഹിക്കാം, അപരബ്രഹ്മത്തെ ഗ്രഹിക്കാം, രണ്ടിനെയും ഗ്രഹിക്കാം. ഏത് ആലംബനം ജ്ഞാത്വ ബ്രഹ്മലോകെ മഹീയതെ, ഈ ആലംബനത്തെ ഓമിനെ ജ്ഞാത്വ അറിഞ്ഞിട്ട് ബ്രഹ്മലോകെ മഹീയതെ, ബ്രഹ്മലോകത്തിൽ മഹീയതെ. അത് വിശദീകരിക്കുന്നു അടുത്ത്. ഈ ആലംബനത്തെ അറിഞ്ഞിട്ട് ബ്രഹ്മലോകത്തിൽ മഹീയതെ. പരസ്മിൻ ബ്രഹ്മൻ അപരസ്മിൻ ച അപരസ്മിൻ ചാണ്, പരസ്മിൻ ബ്രഹ്മൻ അപരസ്മിൻ ച. പരസ്മിൻ ബ്രഹ്മൻ, ആ പരബ്രഹ്മത്തെ ആണെങ്കിലോ ബ്രഹ്മഭൂത അറിഞ്ഞിട്ട് ബ്രഹ്മഭൂതനായി ബ്രഹ്മസ്വരൂപനായി ബ്രഹ്മവത് ഉപാസ്യഭൂതി, പരബ്രഹ്മത്തെ പോലെ തന്നെ അവൻ ഉപാസ്യനായി തീരുന്നു. ബ്രഹ്മലോകി മഹീയതി എന്ന് പറയും. അപരസ്മിൻ അപരബ്രഹ്മത്തെ ആണെങ്കിലോ അതിനെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാക്കുക, അവിടെ ഉപാസിച്ചിട്ട് എന്ന് പറയും. പരബ്രഹ്മത്തെ ആണെങ്കിൽ അറിഞ്ഞിട്ട്, അപരബ്രഹ്മത്തെ ആണെങ്കിൽ അതിനെ ഉപാസിച്ചിട്ട്, രണ്ടോട് ചേർന്ന് പരസ്മിൻ ബ്രഹ്മൻ അപരസ്മിൻ ബ്രഹ്മഭൂത ബ്രഹ്മസ്വരൂപമായി തീരുന്നു പരബ്രഹ്മത്തെ ആണെങ്കിൽ. മറ്റത് അപരബ്രഹ്മം ഉപാസിച്ചിട്ട് ബ്രഹ്മവൻ ഉപാസ്യോ ഭൗതി, ഉപാസ്യനായി തീരുന്നു, ബ്രഹ്മതുല്യമായി അവൻ ഉപാസ്യനായി തീരുന്നു. അടുത്ത് ബ്രഹ്മസ്വരൂപങ്ങളായി, അടുത്ത് ബ്രഹ്മവൻ ആയി. പരബ്രഹ്മത്തിലാണെങ്കിൽ അവൻ ബ്രഹ്മസ്വരൂപം തന്നെ ആയിത്തീരുന്നു. അപരബ്രഹ്മത്തിലാണെങ്കിലോ ബ്രഹ്മവൻ, ആ ബ്രഹ്മത്തെ പോലെ എന്ന് പറഞ്ഞാൽ ആ ഹിരണ്യഗർഭന തുല്യം അവൻ ഉപാസ്യനായിത്തീരുന്നു, ഉപാസിക്കുന്നവൻ ഉപാസ്യനായിത്തീരുന്നു. ഇവിടെ ബ്രഹ്മലോകം എന്ന് പറയുന്നതിന് ഇവിടെ രണ്ടായി കിടക്കും, ഒന്ന് പരബ്രഹ്മവും മറ്റൊന്ന് അപരബ്രഹ്മവും, രണ്ടിനെ കിടക്കും. അവനെ അറിയുകയാണെങ്കിൽ ബ്രഹ്മസ്വരൂപനായി അവൻ ഉപാസനായിത്തീരുന്നു. അങ്ങനെ ഉപാസിക്കുന്നവനാണെങ്കിൽ ആ ബ്രഹ്മത്തെ പോലെ എന്നുവെച്ചാൽ അവന് ഹിരണ്യഗർഭസ്ഥാനം വരെ പ്രാപിച്ചിട്ട് ഉപാസനായിത്തീരുന്നു. അവന്റെ അർത്ഥം അവൻ ഉപാസനായിത്തീരുന്നു. സാധാരണ മഹീരി എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടുന്നു എന്നാണ്, അതിനോട് പറയുന്നു ഉപാസനായിത്തീരുന്നു, അവനും പൂജാർഹനായിത്തീരുന്നു. ആ ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ ആ ബ്രഹ്മസ്വരൂപം തന്നെ, ബ്രഹ്മസ്വരൂപമാകുമ്പോൾ ഉപാസനായിത്തീരുന്നു. മറ്റുള്ളവർ ഉപാസിക്കുന്നു പരബ്രഹ്മത്തെ ഉപാസിക്കുന്നത് പോലെ തന്നെ. പരബ്രഹ്മത്തെ ഏതൊക്കെ രീതിയിൽ ഉപാസിക്കാമോ ആ രീതിയിലല്ല ബ്രഹ്മഭൂതനായതിനെ ഉപാസിക്കാം, ഒരു വ്യത്യാസമില്ല. ഇതാണ് പരബ്രഹ്മസ്വരൂപം തന്നെ, പരബ്രഹ്മസ്വരൂപം തന്നെയാണ്. ഞാനി ബ്രഹ്മനിഷ്ഠനായ ബ്രഹ്മത്തിലായിരിക്കുന്ന ഞാനി മുക്തപുരുഷനെ ഉപാസിക്കാൻ പറഞ്ഞത് ബ്രഹ്മരാജുവിനെ വാസിക്കണം, ഈശ്വരൻ തന്നെ അന്യമായിട്ടല്ല. അതാണ് ഇവിടെ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ എന്ന് പറയുന്നത്. അപ്പൊ ഗുരുവിനെ ഉപാസിക്കുമ്പോൾ അത് ഈശ്വര ആരാധന, അതിന് അല്പവോടെ പറയുന്നുണ്ട് ബ്രഹ്മഭൂത ബ്രഹ്മസ്വരൂപമായിട്ട് ഈശ്വരനായിട്ട് തന്നെ ഉപാസിക്കുന്നു, ലേശവോടെ കുറക്കേണ്ട കാര്യമില്ല. ഇനി ആ ഉപാസിക്കുന്നവരാണെങ്കിൽ കൂടി അവനെ അതുപോലെ തന്നെ ഉപാസനായിത്തീരുന്നു എന്നാണ്. ഉപാസനായാലും ശരി, ജ്ഞാനിയായാലും ശരി, രണ്ടുപേരായാലും അത് ഈശ്വരനായിട്ട് തന്നെ ഉപാസിക്കുന്നു എന്നാണ്. ഈശ്വരനെ പോലെയൊന്നുമല്ല, ബ്രഹ്മസ്വരൂപനായിട്ട് തന്നെ ഉപാസിക്കുന്നു എന്നാണ്. ആരാധിക്കുന്നു, പൂജിക്കുന്നു, എല്ലാ തരത്തിലുള്ള ഉപാസനകളും അതുപോലെ അർപ്പിക്കുന്നു എന്നാണ്. ഗുരുക്കന്മാരെ പൂജിക്കുക, ആരാധിക്കുക, അങ്ങനെ ഈശ്വരനെ തുല്യമായി ആരാധിക്കാമോ എന്നൊരു സാധാരണ ആൾക്കാർ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ഗുരുക്കന്മാരെ ആരാധിക്കുന്നത് വ്യക്തികളെ പൂജിക്കുകയാണ്, മനുഷ്യദൈവങ്ങളെ പൂജിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പലരും ബുദ്ധിജീവികളൊക്കെ വിമർശിക്കാറുണ്ട്. ശ്രുതി ഇങ്ങനെയാണ് പറയുന്നത്. ഈശ്വരനായിട്ട് തന്നെ ആരാധിക്കണമെന്ന്. ഈശ്വരനെ പോലെയെന്ന് അല്ല, ഈശ്വരനായിട്ട് തന്നെ ആരാധിക്കാം. നമ്മളെ ബ്രഹ്മസ്വരൂപികളാണ്. അപ്പൊ ഇത് അറിയാൻ വയ്യാത്തോണ്ടല്ല പലരും വിമർശിക്കുന്നത്. ഒരാളെ മറ്റൊരാളെ ആരാധിക്കുന്നതാണെന്നോ അസൂയ തോന്നുന്നതാണ്, തന്നെ ആരാധിക്കുന്നില്ല, താനും ഇവിടെ ജീവിച്ചിരിക്കുന്നത്, എന്നെ ആരും ആരാധിക്കുന്നില്ല, അത് പറയാൻ പറ്റത്തില്ല കരക്റ്റമായി. അതുകൊണ്ടും അസൂയ കൊണ്ടാണ് വിമർശിക്കുന്നത്, അല്ലാതെ അത് ആരാധിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായത്തിലൊന്നുമല്ല. തന്നെ ആരാധിക്കാതെ ആരെങ്കിലും വിമർശിക്കും, വേറൊരാളെ ആരാധിക്കുന്നു വിമർശിക്കില്ല, തന്നെ ഒരാളെ ആരാധിക്കുന്നു വിമർശിക്കില്ല. ആരാധന എല്ലാവർക്കും ഇഷ്ടം, ആരും കുറ്റം പറയത്തില്ല. മറ്റൊരാളെ ആരാധിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് അസൂയ അത്രയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യർ പറയുന്നത്, ആക്ഷേപിക്കുന്നു, അങ്ങനെ ആരാധിക്കാൻ പാടില്ല, മനുഷ്യരെ ഞങ്ങളെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. വലിയൊരു ചർച്ചയാണ് പത്രങ്ങളിലും മാസികളിലും അതിൽ ഇതൊക്കെ. അതായത് ഇതിന്റെ തത്വം ഇതാണ്. ഈ മനുഷ്യരെല്ലാം എന്തിനെങ്കിലുമൊക്കെ ആരാധിക്കുന്നവരാണ്, അങ്ങനെ ആരാധിക്കാത്തവരാരുമില്ല. ഒരുപാട് വ്യക്തികളും ഒരുപാട് കാര്യങ്ങളൊക്കെ ആരാധിക്കുന്നവരാണ്, ഈശ്വരനെ ആരാധിക്കുന്നവരാണ് അവർ പരാതി. ആരെങ്കിലും ഈശ്വരനായി ആരാധിക്കുമ്പോൾ അത് പരാതി പാടില്ല എന്ന്, അത് പാടില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നതും ഞങ്ങള് ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. വേദമോ ഭഗവത്ഗീതയോ എന്താണെന്നൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ അതിന് യാതൊരു ന്യൂനതയില്ല, അന്ധവിശ്വാസമില്ല, അപ്രാമാണികമല്ല എന്നൊക്കെ ഉള്ളത് ഈ ഇതൊക്കെയാണ് പ്രമാണം. അതിന്റെ ഏത് ആലംബനം ഓങ്കാരമാകുന്ന ആലംബനം ശ്രേഷ്ഠം, ഏറ്റവും ശ്രേഷ്ഠമാണ്. ഏതത് ആലംബനം, ഈ ആലംബനം പരം, പരവും അപരവുമാണ് എന്നാണ് ഭാഷയത്തിൽ വ്യാഖ്യാനിച്ചത്. പരബ്രഹ്മത്തിനും അപരബ്രഹ്മത്തിനും വേണ്ടിയുള്ളതാണ് ഏതദാലംബനം. ഈ ആലംബനത്തെ ഞാപ്പു അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉപാസിച്ചിട്ട് രണ്ടർത്ഥം പറയുന്നത്. ബ്രഹ്മലോകേ പര അപര ബ്രഹ്മരൂപത്തിൽ മഹിയതേ ഉപാസം ആയിത്തീരുന്നു.